യേശു കർത്താവ് പല ജീവിത തുറമുഖങ്ങളിൽ നിന്ന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ലോറി ഡ്രൈവറിനെ ദൈവത്തിൻ്റെ വേലക്കാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മാതാപിതാക്കൾക്ക് ഏക മകനായിരുന്ന എബ്രഹാം എന്ന ബാലന് 3 വയസ്സായിരുന്നപ്പോൾ തൻ്റെ മാതാവ് നഷ്ടപ്പെടുകയും അതിനുശേഷം തൻ്റെ പിതാവ് തന്നെ അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുകയും അവിടെ വളരുന്നതായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സത്യവചനവുമായി ബന്ധപ്പെടുവാൻ ഇടയായ ആ ബാലൻ ഇന്ന് ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നതായ ഒരു മഹത്തായ സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ.
ഞങ്ങളൊരു യാക്കോവിറ്റ് കുടുംബത്തിൽ പിറന്ന ഒരു യാക്കോവിറ്റ് ഫാമിലിയായിരുന്നു. എൻ്റെ അപ്പന് ഏക മകനാണ് ഞാൻ. എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. ഞങ്ങൾ വിശ്വാസത്തിൽ എൻ്റെ അപ്പൻ നല്ല യാക്കോവിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചതാണ്. അപ്പോൾ അങ്ങനെ 2-3 വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുകയും ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഓർഫണയിൽ ജീവിക്കേണ്ട ഒരു അവസരമുണ്ടായി. കാരണം എൻ്റെ സ്വഭാവം വളരെ മോശമായ ഒരാളാണെങ്കിൽ തല്ലിപ്പഠിപ്പിക്കണമെന്ന് പറഞ്ഞ രീതിക്ക് തന്നെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ ഞാൻ വീട്ടിലോ നാട്ടിലോ ഉൾക്കൊള്ളാത്ത ഒരവസ്ഥയിലായപ്പോൾ എന്നെ ഓർഫണയിലോട്ട്, അതായത് പാലക്കാട് ആലുവ ആ ഭാഗങ്ങളിലോട്ട് മാറ്റി. അങ്ങനെ ആണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഒരു 12 വയസ്സായപ്പോൾ ഓർഫണയിലോട്ട് മാറ്റി. 12 വയസ്സിന് ആ ഓർഫണയിലോട്ട്, പാലക്കാട് ഒരു ഓർഫണയിലോട്ടാണ് ആദ്യം മാറ്റുന്നത്. അതിനുശേഷം അവിടെ ശരിയാകാതെ വന്നപ്പോൾ ആലുവ സെറ്റിൽമെൻറ്റിൽ ഓർഫണയിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു.
അമ്മയില്ലാതെ വളർന്നതായ ഈ കുഞ്ഞ് വളർന്ന് വിദ്യാഭ്യാസം നേടുന്നതായ ആ കാര്യത്തിൽ വളരെ അഗ്രഗണ്യനായി പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ജീവിതമാർഗമില്ലാതെ വന്നപ്പോൾ ഉപജീവനത്തിനായി ഇറങ്ങി തിരിക്കേണ്ടതായ ആവശ്യം വന്നു. എന്നാൽ ദൈവം ഈ ബാലനെ കൈവിട്ടിരുന്നില്ല. ദൈവം ഈ ബാലന്മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി നേരത്തെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
ഞാൻ ITയിൽ ഡ്രൈവിംഗ്, അതായത് ഓട്ടോമൊബൈൽ മെക്കാനിക്ക്, അതുപോലെ റേഡിയോ മെക്കാനിസം പഠിക്കാനായിട്ട് പോയി. ഏതാണ്ട് 1.5-2 വർഷത്തെ കോഴ്സായിരുന്നു. അത് പഠിച്ച് വീണ്ടും തിരിച്ച് വീട്ടിൽ ഭവനത്തിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസ രീതിക്കുള്ള ചേഞ്ചിങ് ഉണ്ടായി. യാക്കോവിറ്റ് ബാക്ക്ഗ്രൗണ്ടാണെങ്കിൽ തന്നെ എനിക്ക് അവിടെ പെന്തക്കോസ് ചില വിശ്വാസങ്ങൾ ബൈബിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ഈ ആശയ ബൈബിളുമായിട്ടുള്ള ആശയവിനിമയം ചെയ്തപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ നമ്മുടെ ഫാദറുമായിട്ട് നമ്മുടെ വിഷയങ്ങളിലോട്ട് മാറാനുള്ള, ബൈബിൾ സംബന്ധിച്ച് വിശ്വാസ രീതിക്കുള്ള മാറാനുള്ള സാഹചര്യം എൻ്റെ 10ാം ക്ലാസ് പഠനത്തോടനുബന്ധിച്ചുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായത്.
സത്യ അന്വേഷണ പാതയിൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത തരത്തിൽ കർണങ്ങളിൽ വന്നടിക്കുമ്പോൾ എങ്ങനെ അത് തെറ്റാണ് എന്ന് പറയുവാൻ സാധിക്കും? കേട്ട വചനം സത്യമാണെങ്കിൽ അത് അംഗീകരിച്ചേ കഴിയുകയുള്ളൂ. അതുതന്നെയാണ് ഇവിടെ എബ്രഹാം എന്ന ചെറുപ്പക്കാരനും ചെയ്തത്. താൻ മാത്രമല്ല, തൻ്റെ ഭവനത്തിലുള്ളതായ സകല മനുഷ്യർക്കും ആ തോന്നൽ വളരെ അനുഗ്രഹമായി തീർന്നു.
ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് ചർച്ചിൻ്റെ ഒരു 45 ദിവസം വരുന്ന ഒരു സുവിശേഷ മീറ്റിംഗ് കൂത്താട്ടുകുളത്ത് തുടങ്ങുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ബൈബിൾ വിശ്വാസവുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ, അതായത് ശരിയായിട്ടുള്ള സത്യം പഠിക്കുവാൻ ഒരു അവസരം എനിക്ക് ആ മീറ്റിംഗിൽ ഉണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ ഫാദറുമായിട്ട് യാക്കോവിറ്റ് വിശ്വാസമായിട്ട് ഒരുപാട് ആശയവിനിമയം, ഒരുപാട് തർക്കങ്ങൾ ഞങ്ങൾ ഭവനത്തിലുണ്ടെങ്കിൽ തന്നെ എനിക്ക് അവിടെ പോയതിൻ്റെ ശേഷം ഫാദറിനോട് പറഞ്ഞു, പോകാൻ പറഞ്ഞു. ഫാദർ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു 35 വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ വിവാഹം കഴിക്കുന്ന ഒരു കത്തോലിക്ക് വിവാഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ യാക്കോവിറ്റ് കത്തോലിക്ക് ഉണ്ടെങ്കിലും ഞാൻ പെന്തക്കോസോ ഒരു ഭാഗികമായി വിശ്വാസം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥയുണ്ട് വിശ്വാസം സംബന്ധിച്ച്. ഈ അസ്വസ്ഥ ഇരിക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് ഇതിലോട്ട് ഞങ്ങൾ കടന്നു പോകാൻ ഒരു സാഹചര്യം ഒരുക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഫാദറും മീറ്റിങ്ങിന് പോയി. വൈഫുമായിട്ട് ഭാര്യയായിട്ട് ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാവാൻ ഉള്ളൊരു സാഹചര്യം ഒരുങ്ങി. ഭാര്യയോട് പറയാതെ തന്നെ മീറ്റിങ്ങിന് പോവുകയും എൻ്റെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്ന സമയമാണ്. കുഞ്ഞുണ്ടായതിന് ശേഷം ഭാര്യയും കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ഈ മീറ്റിങ്ങിന് ഞാൻ പോവുകയാണ്. മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോവാമെന്നല്ല പറഞ്ഞു, കാരണം കത്തോലിക്ക വിശ്വാസം ഇതുമായിട്ട് ഒരിക്കലും യോജിക്കുകയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനായിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ഞാനും ഫാദറും പോയി. ഫാദർ ആദ്യം വന്നു. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് ഭാര്യ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു, ഞാൻ വന്നിട്ടില്ല, എങ്ങാണ്ട് പോയതെന്ന്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഉടനെ ഭാര്യ ഭയങ്കര വിഷയമുണ്ടായി, താമസിച്ച് വന്നു. എന്തിനാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാവും. അതിനുശേഷം ഞങ്ങളുമായിട്ട് കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഒരു വലിയൊരു വിഷയത്തിലായിരുന്നു. അതിനുശേഷമാണ് ഭാര്യയും വരാൻ കുഞ്ഞിനെയും കൊണ്ട് വരാൻ തയ്യാറായത്.
സത്യവചനം കേൾക്കുവാൻ പോകുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. എന്നാൽ വീട്ടിലുള്ളതായ മറ്റു അംഗങ്ങളുടെ അപ്രീതി നേടുക എന്ന് പറയുന്നതും അത്ര നല്ല കാര്യമല്ല. എന്നാൽ ദൈവവചനത്തിന് വേണ്ടിയാകുമ്പോൾ അതിന് അല്പ ചൂടും എരിവുമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
എല്ലാ ദിവസവും പാസ്റ്റർ നേരത്തെ, അതായത് ഒരു 7 മണിക്കുള്ളിൽ വീട്ടിൽ വരും. കാരണം ഞാനും കുഞ്ഞും എന്നെ അങ്ങനെ തന്നെ ഇരുത്തിയിട്ട് പോകാറില്ല, എനിക്ക് പേടിയാണെന്നറിയാമായിരുന്നു. ഒരു ദിവസം പാസ്റ്റർ 9 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പം അതെനിക്ക് പേടിയായി. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി കിടന്നിട്ട് ചെരുപ്പ് പോലും വെളിയിലിട്ടില്ല, കാരണം ഞാനിവിടെയുണ്ടെന്നറിയരുത്. അപ്പം ഞാൻ അയൽവാസികളായിട്ട് അത്ര ടൈംസ് ആയില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി കിടന്ന് ഞാനും കൊച്ചും കൂടെ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പം ഇവർ 9 മണി കഴിഞ്ഞതിന് ശേഷം വന്നു. അപ്പോൾ ഞാൻ വാതിലെല്ലാം ലോക്ക് ചെയ്തായിരുന്നു. വാതിലൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്. എന്നെ വാതിൽ വന്ന് മുട്ടിയപ്പോൾ ഞാൻ തുറന്നില്ല. തുറക്കാതിരുന്നപ്പോൾ തോന്നി അടുത്ത വീട്ടിലാണെന്നും പറഞ്ഞ് പാസ്റ്റർ അടുത്ത വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പം കുഞ്ഞ് കിടന്ന് കരഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇല്ല ഇവിടെ ഉണ്ട് ആളെന്നും പറഞ്ഞ് തിരികെ വന്നു. തിരികെ വന്നപ്പം എന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പം ഞാൻ വാതിൽ തുറന്നു കൊടുത്തില്ല. പിന്നീട് അതിനുശേഷമാണ് പിതാവ് വന്ന് വരുന്നത്. ആ വന്നതിന് ശേഷം ഞാൻ വാതിൽ തുറന്നു കൊടുത്തു.
സത്യത്തിന് മനുഷ്യനെ ഇത്രമാത്രം സ്വാധീനിക്കുവാൻ കഴിയും എന്നുള്ളതിന് ഒരു തെളിവാണ് മിസ്റ്റർ എബ്രഹാം. തൻ്റെ ജീവിതത്തിൽ സത്യം കണ്ടെത്തുക, സത്യം അംഗീകരിക്കുക, സത്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. അതിനുവേണ്ടി സകലതും ഉപേക്ഷിക്കുവാനും അദ്ദേഹം തയ്യാറായി. കൂത്താട്ടുകുളം പ്രദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നതായ നാളുകൾ ആയിരുന്നു അത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരുടെ മീറ്റിംഗ് ആഴ്ചകളിൽ നിന്ന് മാസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുകയായിരുന്നു. ആ പ്രദേശത്തുള്ളതായ സത്യം സ്വീകരിക്കുവാൻ മനസ്സുള്ളവരുടെ സംശയങ്ങളൊക്കെയും ദൂരീകരിക്കുവാൻ അഡ്വന്റിസ്റ്റ് പാസ്റ്റർമാർക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതര സഭകളിൽ നിന്ന് സത്യം സ്വീകരിക്കുവാൻ കടന്നു വന്നവരൊക്കെയും വളരെ ധൈര്യത്തോടുകൂടെ ദൈവവചനം നെഞ്ചിലേറ്റുന്നതായ ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും.
ആദ്യം ഞാനാണ് മീറ്റിങ്ങിന് പോകുന്നത്. മീറ്റിങ്ങിന് പോയി ഞാൻ വീട്ടിൽ വന്ന് ഫാദറുമായിട്ട് ചർച്ച ചെയ്തു. ഫാദറുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഫാദർ ആദ്യമൊന്നും ഭയങ്കര പ്രതികരണമാണ്, പറ്റിയല പോകാൻ പറ്റിയല എന്നുള്ളൊരു ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ അതിനുശേഷം ഫാദറും തയ്യാറായി, പോകാനുള്ള തയ്യാറായി. അങ്ങനെ ഞാനും ഫാദറും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഭാര്യ ഇതിന് ശക്തമായ എതിർപ്പാണ്. ഈ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ഞാൻ ഈ മീറ്റിങ്ങിന് പോകുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 100-300 പേര് ഇരിക്കുന്ന ഒരു വലിയൊരു ഓല കൊണ്ട് കെട്ടിയ ഒരു ഷെഡാണ്. എങ്കിലും നല്ലൊരു മെസ്സേജ് ഞങ്ങൾ കേട്ടുവെങ്കിലും തിരിച്ചു വന്ന് ഭാര്യയ്ക്കറിയാൻ പാടില്ല ഞാൻ പോയ വിവരം. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഫാദറാണ് ആദ്യം വരുന്നത്. അല്ല, ഫാദറിനെ അറിയാൻ പാടില്ല ഞാൻ പോയിട്ടുണ്ടെന്നത്. അപ്പോൾ ഫാദർ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഇന്നോണ്ട് മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ഭയങ്കരമായിട്ട് വിഷമുണ്ടായി. വീട്ടിൽ തന്നെ വാതിൽ തുറക്കാതെ കുഞ്ഞിനെയും കൊണ്ട് അകത്തിരുന്നു, കാരണം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഫാദറിനെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിരുന്ന് കുഞ്ഞ് കരഞ്ഞു. കരഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അവിടെ ഭാര്യ അവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. ഉടനെ ഭാര്യ ഞാൻ മുട്ടി വിളിച്ചു. ഭാര്യയെ തുറന്ന് പുറത്ത് വന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം വരെ വേറെ പിരിക്കും, അതാണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ 3 പേരും വളരെ സംഘട്ടനത്തിലാണ് ഞങ്ങൾ മീറ്റിങ്ങിന് പോകുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാര്യയും പോകാനുള്ള ഒരു സാഹചര്യം ദൈവം അവിടെ ഒരുക്കുവാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കഴിവാണ്. എൻ്റേതായ ഒരു കാര്യം, ഇങ്ങനെ ഒരു മുഖാന്തരം ഉണ്ടായതും ഇങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലായ്മയിൽ ആയിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗം വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. ആ സമയത്താണ് ദൈവം കൈനീട്ടി വിളിക്കുന്ന രീതിക്ക് ഇങ്ങനൊരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുങ്ങുന്നത്. 45 ദിവസം മീറ്റിംഗാണ്. അതിൽ 45-ാമത്തെ ദിവസമാണ് സ്നാനത്തിനുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിൻ്റെ കൂടെ ആദ്യം എൻ്റെ ഫാദറാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഭവനത്തിൽ ഫാദറാണ് സ്നാനപ്പെട്ടോട്ടെ എന്ന് ഭാര്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അപ്പച്ചന് ഏതാ ഇഷ്ടം, ഇത് സത്യമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളുക, അതിന് ഞാൻ എതിർപ്പില്ല. കാരണം നല്ലൊരു വഴിയാണ് ദൈവം കാണിച്ചതെന്ന്, കാരണം എനിക്കും ആ റൂട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്ത ഫാദർ അതിന് തയ്യാറായപ്പോൾ അതിന് തടസ്സം നിൽക്കാതെ ഞാൻ ആദ്യം തന്നെ അനുവദിച്ചു. സ്നാനപ്പെടുത്താൻ അല്ലെങ്കിൽ തയ്യാറായി ഫാദർ തയ്യാറായപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വലിയമ്മയുടെ കൈ ഒടിഞ്ഞു. ഏതാണ്ട് 10-90 വയസ്സുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നു. വീട്ടിൽ യാതൊരുവിധ വിഷയങ്ങളും ഇല്ലാതിരുന്നപ്പോൾ ഈ സ്നാനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങളായി. ഉടനെ തന്നെ ആ സ്നാനത്തിന് കൊണ്ടുപോയ സമയത്ത് തന്നെ കൈ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞപ്പോഴത്തേക്കും ആ പാടെ പ്രശ്നമായി. അപ്പോഴത്തേക്കും ഇനി വേണ്ട എന്നുള്ളൊരു ഒരു സാഹചര്യത്തിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉടനെ കൊണ്ടുവന്ന പാസ്റ്റർ പറഞ്ഞു, ഒരു കാരണവശാലും സ്നാനം മുടക്കാൻ പാടില്ല, സ്നാനത്തിന് കൊണ്ടുപോവാം എന്നും പറഞ്ഞ് ആ വലിയമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഭയങ്കര വിഷയമാണ്. പക്ഷേ ഈ സമയത്ത് സ്നാനത്തിനായിട്ട് കൊണ്ടുപോയി. സ്നാനം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ആ ആശുപത്രിയിൽ പോയ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. പിന്നെ സ്നാനം നടന്നു, സന്തോഷകരമായ ഒരു സാഹചര്യം അവിടെ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള, അതായത് ഏറ്റവും ആദ്യത്തെ സ്നാനത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് എൻ്റെ ഫാദർ. ഏറ്റവും ഈ കൂത്താട്ടുകുളം അത്തേ മീറ്റിംഗ് വന്നതിൽ ആദ്യത്തെ സ്നാനത്തിൽ ഒന്നാം ലിസ്റ്റിൽപ്പെട്ടതാണ് എൻ്റെ ഫാദർ. അപ്പോൾ ആ ഫാദർ സ്നാനപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കും സ്നാനപ്പെടാൻ ഒരാഗ്രഹവുമായി. അതുതന്നെയല്ല, ഞങ്ങൾക്കൊരു ഒരു പച്ചക്കൂടി കാണുന്നതിന് തുല്യമായ രീതിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനൊരു സാഹചര്യം അവിടെ ഒരുങ്ങി.
വർഷങ്ങൾക്ക് മുൻപ് സത്യം അന്വേഷിച്ച് നടന്നതായ എബ്രഹാം എന്ന് പറഞ്ഞ ബാലൻ ഇന്ന് വളർന്നു, വിവാഹിതനായി, കുടുംബസ്ഥനായി, ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. തൻ്റെ പിതാവ് സത്യം സ്വീകരിച്ചപ്പോൾ തനിക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവവചനം സത്യമാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് മിസ് എബ്രഹാം.
ഞാൻ ചാച്ചൻ അല്ലെങ്കിൽ ഫാദർ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അല്പോൾ ഇതെല്ലാം സ്നാനത്തിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്ന അവസാന ദിവസങ്ങളിലാണ്. ആ സമയത്തായപ്പോഴത്തേ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് സ്നാനപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ച എൻ്റെ ഫാദറിനുണ്ടായ അനുഭവം തന്നെ, അവർ സ്നാനത്തിനായിട്ട് വന്നപ്പോൾ എൻ്റെ വലിയമ്മയ്ക്ക് വയറ്റിളക്ക്, ഭയങ്കരമായി വയറിളകുന്നു. ഉടനെ തന്നെ വയറിളകി ഭയങ്കരമായി വിഷയായി. ഉടനെ ജി പി തന്നെ അവരെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നേഴ്സുമാരോടും ഡോക്ടറോടും മോശമായ അസഭ്യം വലിയമ്മ അവരോട് പറയുകയും ചെയ്തു. ആകപ്പാടെ പ്രശ്നങ്ങളായി. കൊണ്ടുവന്ന പാർസലർക്കും ബുദ്ധിമുട്ടായി, കാരണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും ഇത് കാണാനിടയെ ആകപ്പാടെ പ്രശ്നമായി. എന്നാലും ആ കൊണ്ടുവന്ന പാർസൽ പറഞ്ഞു, ഒരു കാരണവശാലും സ്നാനത്തിന് തടസ്സം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയമ്മയുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരമായി. ഒരു സാത്താൻ്റെ അതിഭയങ്കരമായ ഒരു ഒരു ആക്രമണമാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത്. അതിന് അതോടനുബന്ധിച്ച് തന്നെ സാമ്പത്തികപരമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. ഞങ്ങൾ പിന്നീട് നേരത്തെ ഉള്ളതിനേക്കാളും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവസ്ഥകൾക്ക് സാമ്പത്തികപരമായ രീതിക്ക് വളരെ ബുദ്ധിമുട്ടിൽ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി.
മനുഷ്യർ സത്യം സ്വീകരിച്ച് ദൈവഭാഗത്ത് നിൽക്കുന്നത് കാണുന്നത് പിശാചിന് അത്ര നല്ല കാഴ്ചയല്ല. ആയതുകൊണ്ട് തന്നെ പിശാജ് പലപ്പോഴും ഇത്തരത്തിലുള്ളതായ മനുഷ്യരെ തെറ്റിക്കുവാൻ തക്കോണം ശ്രമിക്കും. അങ്ങനെ തെറ്റിക്കുവാൻ സത്യം സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്നതായ ഈ കുടുംബത്തോടും സാത്താൻ ശ്രമിച്ചു. എന്നാൽ സത്യത്തെ സ്നേഹിച്ചതായ ഈ കുടുംബം അതിൽ നിന്ന് പിന്മാറിയില്ല എന്ന് മാത്രമല്ല, അവർ സ്നാനപ്പെടുകയും ദൈവത്തിൻ്റെ സഭയിൽ ചേരുകയും ചെയ്തു. മൂന്ന് വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പോയതായ അനാഥത്വം സ്വീകരിച്ച ആ ബാലൻ പിന്നീട് ജീവിക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെട്ട് ഓടിയതായ ആ ബാലൻ ഒടുവിൽ സത്യം സ്വീകരിച്ച് സഭയോട് ചേരുകയും ആ സഭ അദ്ദേഹത്തെ ഒരു ശുശ്രൂഷകനായി ഉൾക്കൊള്ളുകയും ഫലവത്തായ ദൈവത്തിന് കൊള്ളാകുന്നവനായ ഒരു ശുശ്രൂഷക്കാരനായി തീരുകയും ചെയ്യുന്നതായ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞങ്ങളോടൊപ്പം വരിക.
ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റില് ഡ്രൈവിംഗ് ആയിരുന്നു. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആലപ്പുഴ പോയി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വർക്ക്ഷോപ്പ് പണിയുണ്ടായിരുന്നു. അതിലൂടെ ഡ്രൈവിങ്. അപ്പോൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മെക്കാനിക്കിനും അറിയാം. അപ്പോൾ ചില വലിയ വലിയ ഹൈ ടീം വണ്ടിയുടെ മെക്കാനിക്കൽ ഇത് പണിയുന്ന വീടുകളിൽ പോയി പണിയും, അതുപോലെ അവർ പറയുന്ന സ്ഥലത്ത് പോയി പണിയും, അങ്ങനെ വർക്ക്ഷോപ്പുകളിൽ പണിയും. അങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സത്യം എനിക്ക് അറിയുവാനുള്ള ഇടയായി. എനിക്ക് പണം നോക്കിയായിരുന്നെങ്കിൽ എനിക്കിതിൽ തന്നെ നിൽക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വിലയേറിയ ആ സത്യം മനസ്സിലാക്കുന്നതിനുപരി ഞങ്ങളുടെ ഒരു ഭവനം നല്ല വഴിക്ക് പോകാൻ ഒരു റൂട്ട് നമുക്ക് കാണിച്ചു തന്നു, ഒരു വഴി കാണിച്ചു തന്നു. അങ്ങനെ ഡ്രൈവിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിനകത്തോട്ട് ഞാൻ സ്നാനപ്പെട്ട് കടന്നു വരുന്നത്. കുടുംബത്തിൽ സാത്താൻ്റെ ശരിയായ ഒരു ആക്രമണത്തിന് ഞങ്ങൾ ഇരയായി. ശരിക്കു പറഞ്ഞത് സാമ്പത്തികമായി ഞങ്ങൾ പറ്റ ഏറ്റവും താണകേടിലോട്ട്, നേരത്തെ ഭയങ്കരമായ താണകേട്, അരി മേടിക്കാൻ പോലും വശയില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് മാറി. എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഇനി വിശ്വാസം നിൽക്കണ്ട എന്നുള്ള അവസ്ഥയിൽ ഇവർ എത്തിച്ചേർന്ന സാഹചര്യം ഉണ്ടായി. കുടുംബത്തിൽ രോഗം, മറ്റ് സാമ്പത്തിക പ്രശ്നം, പിന്നെ പരസ്പരമുള്ള കുടുംബത്തിലെ വിഷയം, പിന്നെ ബന്ധുക്കൾ തമ്മിലുള്ള വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിലോട്ട് കടന്നു വന്നതിൻ്റെ പേരിൽ എവിടെ നിന്നൊക്കെ ആക്രമണമുണ്ടോ അതിനെല്ലാം എന്നെ പാലിച്ച ഒരു മാനസിക പീഡനത്തിന് ഇരയാകാനൊരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പ്രവർത്തകനായി തീരുക, ഒരു സുവിശേഷകനായി തീരുക എന്ന് പറയുന്നത് എല്ലാ സുവിശേഷകരുടെയും സ്വപ്നമാണ്. എന്നാൽ പാസ്റ്റർ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും സ്വപ്നമായിരുന്നില്ല, അത് സകല മനുഷ്യരും സമ്മതിക്കുന്നതായ ഒരു സത്യമായി തീർന്നു. ദൈവത്തിന് കൊള്ളാകുന്നതായ ഒരു നല്ല സുവിശേഷകനായി തീരുവാൻ ദൈവം ഈ പാസ്റ്ററെ അനുഗ്രഹിച്ചു.
അപ്പോൾ എന്താണ് അതിനകത്തെ കാര്യങ്ങൾ നിന്നാൽ എനിക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തെ യഥാർത്ഥ സത്യങ്ങൾ, അതായത് 10 കൽപ്പന നമ്മൾ ശരിയായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. അത്രയും കാലം ജീവിച്ചിരുന്ന സഭ ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ സത്യസഭ ഉണ്ടെന്നും അപ്പോൾ ആ സഭയിൽ സ്നാനപ്പെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു.
ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഒരു 3 വർഷം സാധാ വിശ്വാസിയായിട്ട് വന്നു. അതിനുശേഷം സഭയിലെ സെക്രട്ടറിയായി. പിറ്റേ വർഷം സെക്രട്ടറിയും മൂപ്പരുമായി. അതിനുശേഷം മൂപ്പരുമായി. അങ്ങനെ 3-4 വർഷം സഭയിലെ ഔദ്യോഗിക ചാർജസ് വിശ്വാസികൾ എന്നെ ഫലമേൽപ്പിച്ചു. അപ്പോൾ അതിൽ കൂടെയൊക്കെ ദൈവത്തിൻ്റെ നല്ല വഴിയിൽ കൂടെ പോകാൻ എനിക്കും എൻ്റെ ഫാദറിനും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരവസരമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു റൂട്ട് കാണിച്ചു കൊടുക്കാൻ ദൈവിക പദ്ധതിയിൽ കൂടെ, ദൈവിക പദ്ധതിയിൽ കൂടെ വരുന്നത് തന്നെയല്ല, ഒരു നല്ലൊരു വിദ്യാഭ്യാസ ചാനൽ ഒരുക്കുവാൻ വിലയേറിയ ഒരു അവസരം എനിക്കുണ്ടായി. അതിനുശേഷം ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം എന്നെ വോളണ്ടിയറായിട്ട് കോയറ്റവൾ ഇവാഞ്ചലിസ്റ്റിന് വോളണ്ടിയറായിട്ട് ഇതിലോട്ട് എടുക്കുവാണ്. എടുക്കുന്ന സമയത്ത് എനിക്ക് 1200 രൂപയുള്ളൂ സ്റ്റൈബൻ്റായിട്ട്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വാടക കൊടുക്കണം, ഞങ്ങളുടെ യാത്ര ചെലവ് വേണം, ഞങ്ങളുടെ ഭക്ഷണ ചെലവ് വേണം. ഇതെല്ലാം കൂടെ വളരെ ഞെരുങ്ങിയാണ്. ഞെരുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെരുങ്ങിയാണെന്ന് കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം ഇതെല്ലാം ഭംഗിയായ രീതിയിൽ, അതായത് മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കാൻ വശയില്ലാത്ത എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ICS സിലബസിൽ LKG മുതൽ പഠിക്കാനുള്ള ഒരു അവസരം, ദൈവം ഒരു വൻ വഴി, ഒരു വാതിൽ തുറക്കുകയാണ്. ഞാൻ പോലും ചിന്തിച്ചില്ല അതെങ്ങനെ മുന്നോട്ട് പോകും എന്താണെന്ന് അറിയാൻ പറയും. അങ്ങനെ കുഞ്ഞുങ്ങൾ എൽ കെ ജി മുതൽ പഠിച്ച് 10 കഴിഞ്ഞു, +1 +2 കുടികാട് അതും പഠിക്കാനുള്ള അവസരമുണ്ടായി. ഇതിലെല്ലാം ഞങ്ങൾ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ്, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സ്പോൺസർഷിപ്പ് ദൈവം ആരിൽ കൂടി ഒരുക്കി. കാരണം എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ പഠിക്കാൻ ഞാനും പോലും സ്വപ്നം കാണാത്ത, ചിന്തിക്കാത്ത ഒരവസരത്തിലോട്ട് ഈ സത്യം ദൈവം എന്നെ ഞങ്ങളെ കുടുംബസമേതം ഉയർത്തി. അതിനുശേഷം +2 കഴിഞ്ഞ് BSc നേഴ്സിങ്ങിനായിട്ട് എൻ്റെ മോള് ലൗറി കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. അതുപോലെ എൻ്റെ മോന് BCom പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഈ BSc നേഴ്സിംഗ് പഠിക്കുന്ന 5-6 ലക്ഷം രൂപയാണ്. ഒരു പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ എവിടെ നിന്നുണ്ടാവും? സ്റ്റേറ്റ് ബാങ്കിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇവിടെ ലോണില്ല എന്നും ലോൺ തരികയില്ലാന്നും പറഞ്ഞ് ഞങ്ങളെ അടിച്ചിറക്കി. അങ്ങനെ ഭാര്യയോട് പറഞ്ഞ്, ഇനി നമുക്ക് പഠിപ്പിക്കണ്ട. അന്നേരം ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഏറ്റവും വലിയ ലോണും സാമ്പത്തികമുള്ള ദൈവം മുകളിലുണ്ട്, നമുക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും. സെക്ഷൻ എടുത്ത് എനിക്ക് സഭാ ചാർജ് തരുവാണ്, കുണിഞ്ഞി അതുപോലെ 2-3 ചർച്ചുകൾ എനിക്ക് തരുവാണ്. അങ്ങനെ 2-3 ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന 12 വർഷം അതേ രീതിക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർഡിനേഷൻ കിട്ടുന്നത്. ഞാൻ വലിയ തിയോളജിയോ മറ്റോ ഇതൊന്നും പഠിക്കാതെ തന്നെ സാധാ ഒരു ഡ്രൈവറായിരുന്ന ഞാൻ ഈ വിശ്വാസിയായിട്ട്, സാധാ വിശ്വാസിയായിട്ട് വന്ന് എന്നെ ദൈവം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പോലും വേറെ ഉയർത്തി കൊണ്ടുവന്ന രീതി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയത്. അങ്ങനെ ഓർഡിനേഷന് ഞാൻ പരീക്ഷ എഴുതി പാസ്സായി. അങ്ങനെ ഓർഡിനേഷൻ കിട്ടി. ഓർഡിനേഷൻ കിട്ടിയതിൻ്റെ വിളിച്ച് ആ സമയം വഴി ഓർഡിനേഷൻ കിട്ടുന്നതിന് മുമ്പ് വരെ ഒരു 10-80 പേരെ ഈ സത്യത്തിലോട്ട് കൊണ്ടുവരുവാനും അവരെ പഠിപ്പിച്ച് സ്നാനപ്പെടുത്തുവാനും അവസരം ഒരുക്കി. അങ്ങനെ 12 വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത്. ഓർഡിനേഷൻ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ ഒരു 4-5 വർഷം കൂടെ, ഒരു 3-4 വർഷം കൂടെ വീണ്ടും ഈ വേലയിലായിരുന്നു. അതിനുശേഷം ഈ സമയം വരെയും ഏതാണ്ട് 34 പേരെ പഠിപ്പിച്ച് ഉടനെ കിട്ടിയതിൻ്റെ ശേഷം എനിക്ക് പഠിപ്പിച്ച് സ്ഥാനപ്പെടുത്താനും ദൈവസന്നിധിയിലോട്ട് വരുത്താൻ ദൈവം എന്നിൽ കൂടി എടുത്ത്. ഞാൻ എൻ്റേതായ ഒന്നുമില്ല, ഇതെല്ലാം എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ആ ദൈവം തന്നതാണ്.
ദൈവം തന്നെ സ്നേഹിക്കുന്നതായ മക്കൾക്ക് നൽകിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പാസ്റ്റർ എബ്രഹാമിൻ്റെ കുടുംബത്തിന് ഇത് ദൈവസന്നിധിയിൽ സാക്ഷീകരിക്കുവാൻ കഴിയും. കാരണം ദൈവം അവരെ വിളിക്കുകയും വേർതിരിക്കുകയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൗമികമായ അനുഗ്രഹങ്ങളല്ല, ആത്മീകമായ അനുഗ്രഹങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായ ഉറപ്പും ദൈവം അവർക്ക് നൽകി അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു.
മറ്റുള്ളവർ ഇവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സന്തോഷമാണ് ഉണ്ടാകുക. കാരണം എല്ലാവരും പറയുന്നുണ്ട് നല്ല സുവിശേഷകരാണ് ഇവർ, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഏത് പാദരാത്രി വിളിച്ചാലും ഏത് വിശ്വാസികളെ വീട്ടിൽ വിളിച്ചാലും ഇവർ പോകുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഞാൻ മക്കളാണെന്നുള്ള ഒരു അഭിമാനം എനിക്ക് തോന്നും.
ഇന്ന് ഞങ്ങളെങ്ങനെ ഇത്രയും ദൈവം ഞങ്ങൾ ഉയർത്തിയതെന്ന് ആ അഡ്വന്റിസ്റ്റ് സഭയിൽ വന്നതിന് ശേഷമാണ്. അത് ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വളരെയധികം ദൈവം അനുഗ്രഹിക്കാൻ ഇടയാക്കി.
ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജന്മം മുതൽ ഇത്രയും ഒരു അനുഗ്രഹം ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹം. കാരണം ഞാൻ സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റെല്ലാ രീതിയിലും ഒന്നുമില്ലായ്മയാണ് ഞാൻ എൻ്റെ പശ്ചാത്തലം. അതിൽ നിന്ന് വളർന്ന് ഈ സത്യം അറിഞ്ഞ് ഞങ്ങൾ 3 പേര് സ്നാനപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു, കുഞ്ഞുങ്ങൾ പഠിച്ചു, ജോലിയായി. അത് തന്നെയല്ല, ഞങ്ങൾക്ക് ഇന്ന് ശരിക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ ദൈവം പിൻകാലങ്ങളെ മുതൽ ഈ സമയം വരെയും എന്നെ നടത്തി എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ സത്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഈ സത്യം അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അനേകരെ ഈ സത്യം അറിയിക്കുവാൻ, അനേകരെ ഈ അനുഗ്രഹം അനുഭവിച്ചറിയാനും അനേകർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ നടത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് തന്നെയല്ല, എൻ്റെ മരണം വരെ ഈ സത്യം ആരോടൊക്കെ അറിയിക്കാൻ പറ്റൂ, ആരെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ സൗഭാഗ്യം ഒന്നുമില്ലായ്മയിൽ എന്നെ നടത്തിയ അനുഭവം മറ്റുള്ള ആരും നോക്കിയല്ല, എൻ്റെ അനുഭവം മറ്റുള്ളവരെടുത്ത് പറഞ്ഞു ദൈവം അത്ഭുതവാനാണ്, ദൈവം എല്ലാത്തിനും ഉത്തരം തരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു കൊടുക്കുവാനും. അത് തന്നെയല്ല, ഇനിയുള്ള ജീവിതകാലം ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സ്തുതിക്കുവാനും മുന്നോട്ട് പോകാനും ഞങ്ങൾ ആഗ്രഹിക്കുക.
ദൈവം മനുഷ്യരെ തൻ്റെ വേല ചെയ്യുവാൻ എപ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മനുഷ്യർക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്നലകളിൽ പാസ്റ്റർ കെ പി എബ്രഹാമിനെയും കുടുംബത്തെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത് എങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും ആയിരിക്കാം. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, അവൻ അതിനായി അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ അവൻ നിങ്ങളെയും ശക്തീകരിക്കും, നിങ്ങൾക്കും കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ സാധിക്കും.